السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചരിത്രം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് ഏറെ പ്രതിഫലമുള്ള, ഈമാൻ വർദ്ധിക്കാൻ കാരണമാകുന്ന മഹത്തരമായ സൽക്കർമ്മങ്ങളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള സ്നേഹം വർദ്ധിക്കാൻ, അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റാൻ, അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഏറെ സഹായിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചരിത്രത്തിലെ സുപ്രധാനമായ ധാരാളം ഘട്ടങ്ങൾ ഇതിനു മുൻപുള്ള ദർസുകളിൽ മറ്റൊരു മസ്ജിദിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. ബനുൽ മുസ്തലിഖ് യുദ്ധവും അതിനോട് തൊട്ടുടനെ ഉണ്ടായ ഹാദിസത്തുൽ ഇഫ്ക്, ആയിഷ റളിയല്ലാഹു തആല അൻഹക്കെതിരെ ഉണ്ടായ വ്യഭിചാര ആരോപണവും, ഈ പറഞ്ഞ സംഭവങ്ങളാണ് ഇതിന് തൊട്ടു മുൻപ് വിശദീകരിച്ച് നിർത്തിയത്. ബനുൽ മുസ്തലിഖ് യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധചരിത്രങ്ങളിൽ വിദൂര പ്രദേശത്തേക്ക് പോയിക്കൊണ്ടുള്ള, മദീനയുടെ അതിർവരമ്പുകൾ കടന്ന് പുറത്തേക്ക് ധാരാളമായി നീങ്ങിക്കൊണ്ടുള്ള യുദ്ധങ്ങളിൽ ആദ്യത്തേതായിരുന്നു. ആ യുദ്ധത്തിൽ മുനാഫിഖുകൾ, കപടവിശ്വാസികൾ ധാരാളം വലിയ വലിയ ഫിത്നകൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ ധാരാളമായി നടത്തി. ആ ശ്രമങ്ങളുടെ പര്യവസാനമെന്നോണം ഏറ്റവും കടുത്ത ഉപദ്രവങ്ങൾ അതിൽപ്പെട്ട ഒന്നായിരുന്നു ആയിഷ റളിയല്ലാഹു തആല അൻഹക്കെതിരെയുള്ള ആരോപണം. ആ പ്രശ്നം മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ മുറിവാണ് ഉണ്ടാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ചിലർ പോലും ആ ഫിത്നയിൽ അകപ്പെട്ടുപോയി. മുനാഫിഖുകൾ നേതൃത്വം നൽകിയ ആ പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ വേദനിപ്പിച്ചിരുന്നു. ആ പ്രശ്നങ്ങൾ അവസാനിച്ചതിന് ശേഷമാണ് ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ യുദ്ധങ്ങളിലൊന്നായ ഖന്ദഖ് യുദ്ധം, അതിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ബനുൽ മുസ്തലിഖ് യുദ്ധം, അതിനുശേഷമുണ്ടായ ഹാദിസത്തുൽ ഇഫ്ക്, അതിനുശേഷമാണ് അഹ്സാബ് യുദ്ധം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഖന്ദഖ് യുദ്ധം സംഭവിക്കുന്നത്.
രണ്ട് പേരുകൾ ഈ യുദ്ധത്തിന് ചരിത്രത്തിലുണ്ട്. ഒന്ന് ഖന്ദഖ് യുദ്ധം എന്നതാണ്. ഖന്ദഖ് എന്ന് അറബിയിൽ പറയുന്നത് കിടങ്ങിനാണ്. കിടങ്ങുകുഴിച്ച് മുശ്രിക്കീങ്ങളെ മദീനയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തിയ യുദ്ധമായതിനാലാണ് ഖന്ദഖ് യുദ്ധം എന്ന് ഈ യുദ്ധത്തിന് പേര് നൽകപ്പെട്ടത്. രണ്ടാമത്തെ പേര് അഹ്സാബ് യുദ്ധം എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബ് എന്ന പേരിലൊരു സൂറത്ത് തന്നെയുണ്ട്. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ ആ സൂറത്തിൽ പല ആയത്തുകളിലും പരാമർശിക്കപ്പെട്ടതായി കാണാം. അഹ്സാബ് എന്നാൽ സൈനിക സംഘങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മുസ്ലിമീങ്ങൾക്കെതിരെ മക്കയിലെ മുശ്രിക്കുകളും മദീനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട യഹൂദന്മാരും അറബി ഗോത്രങ്ങളിലെ പ്രധാനപ്പെട്ട ഗോത്രങ്ങളായ ഖത്ഫാൻ ഗോത്രം പോലുള്ള വലിയ വലിയ ഗോത്രങ്ങളും സംഘടിച്ചെത്തിയ അനേകം കക്ഷികൾ ഒരുമിച്ചു നിന്ന് മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ടുവന്ന ധാരാളം കക്ഷികൾ ഉൾചേർന്ന യുദ്ധമായതിനാലാണ് അഹ്സാബ് യുദ്ധം എന്ന് യുദ്ധത്തിന് പേര് നൽകപ്പെട്ടത്. ധാരാളം പാഠങ്ങളും അനേകം ഈമാനികമായ സംഭവങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ചരിത്രമാണ് അഹ്സാബിന്റെ ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിൽ നിന്ന് പുറത്താക്കിയ റസൂലുള്ളയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചതിന്റെ ഫലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയതിന്റെ ഫലമായി റസൂലുള്ളയുമായുള്ള കരാറുകൾ പലതവണ ലംഘിച്ചതിന്റെ ഫലമായി മദീനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബനു നദീർ ഗോത്രക്കാർ യഹൂദന്മാരാണ്. അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിൽ നിന്ന് പുറത്താക്കുകയും അവർ ഖൈബറിലേക്കാണ് പോവുകയും ചെയ്തത്. ഈ യഹൂദന്മാർ അവരാണ് അഹ്സാബ് യുദ്ധത്തിന്റെ കാരണമായി അതിന്റെ പ്രധാനപ്പെട്ട തുടക്കക്കാരായി വർത്തിക്കുന്നത്. ബനു നദീറുകാരായ ഈ യഹൂദന്മാർ അവർ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവരുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ യുദ്ധത്തിനു വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു. യഹൂദന്മാരുടെ കൂട്ടത്തിൽ അവരിലെ നേതാക്കന്മാരായ സല്ലാം ഇബ്നു മുഷ്കം, അതുപോലെ സല്ലാം ഇബ്നു അബിൽ ഹുഖൈത്ത്, ഇങ്ങനെ അവരിലെ നേതാക്കന്മാരിൽപ്പെട്ട ചില ആളുകളുണ്ട്. അവർ ഖുറൈശികളുടെ അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ മുഹമ്മദിനെതിരെ അവസാനത്തെ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കണം. മുഹമ്മദിനെയും കൂട്ടരെയും ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുന്ന രൂപത്തിൽ, അവരെ വേരോടുകൂടി പിഴുതെറിയുന്ന രൂപത്തിൽ ഒരു അവസാനത്തെ യുദ്ധത്തിന് നമ്മളെല്ലാവരും ഒരുമിച്ച് തയ്യാറെടുക്കണം. യഹൂദന്മാരാണ് ഖുറൈശികളുടെ അരികിൽ വന്നിരിക്കുന്നത്. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുവരെ വേദഗ്രന്ഥമോ മറ്റോ ലഭിക്കാത്ത ആളുകളാണ്. എന്നാൽ യഹൂദന്മാരാകട്ടെ അവർ അഹ്ലുൽ കിതാബുകാരാണ് എന്ന് മേന്മ പറയുന്നവരാണ്. അള്ളാഹുവിൽ നിന്ന് തൗറാത്ത് ലഭിച്ചു എന്ന് മേന്മ പറയുന്ന ആളുകളാണ് യഹൂദന്മാർ. അതുകൊണ്ട് ഖുറൈശികൾ അവർ യഹൂദന്മാർ ഇങ്ങനെയൊരു ആവശ്യവുമായി വന്നപ്പോൾ അവരോട് ചോദിച്ചു, യാ മഅശർ അൽ യഹൂദ്, അല്ല യഹൂദന്മാരുടെ സംഘമേ, അല്ല യഹൂദന്മാരിലെ നേതാക്കന്മാരെ, ഇന്നക്കും അഹ്ലുൽ കിതാബിൽ അവൽ, ആദ്യമായി വേദഗ്രന്ഥം ലഭിച്ച ആളുകളാണല്ലോ നിങ്ങൾ. വൽ ഇൽമി ബിമാ അസ്ബഹ്നാ നഖ്തലിഫു ഫീഹി നഹ്നു വമുഹമ്മദ്, ഞങ്ങളും മുഹമ്മദും തമ്മിലുള്ള പ്രശ്നം എന്താണ് എന്ന് അറിയുന്നവരുമാണ് നിങ്ങൾ. അഫദീനുനാ ഖൈറുൻ അം ദീനുഹു, ഞങ്ങളുടെ ദീനാണോ നല്ലത് അതല്ല മുഹമ്മദിന്റെ ദീനാണോ നല്ലത്? നിങ്ങൾ വേദം കിട്ടിയ ആളുകളാണല്ലോ, മുഹമ്മദിന്റെ ദീനാണോ നല്ലത്, അതല്ല ഞങ്ങളുടെ ദീനാണോ നല്ലത്? വിഗ്രഹങ്ങളെ ആരാധിക്കാത്ത യഹൂദന്മാർ, തൗറാത്തിന്റെ മേന്മ പറയുന്ന യഹൂദന്മാർ, അള്ളാഹുവിന്റെ ആളുകളാണ് ഞങ്ങളെന്ന് പറയുന്ന യഹൂദന്മാർ, അവർ ഒരു കാലഘട്ടത്തിൽ മക്കയിലെ ഖുറൈശികൾക്ക് മുൻപിൽ വന്ന് മേന്മ പറയാറുണ്ടായിരുന്നു. എന്നാൽ അറബികളെ, ഞങ്ങളിലേക്കൊരു നബി വരാനുണ്ട്, ആ നബി വന്നാൽ നിങ്ങളെയെല്ലാം ഞങ്ങൾ കീഴടക്കും, ലോകം മുഴുവൻ ഞങ്ങളുടെ നബിയുടെ വാർത്ത പരക്കും, അങ്ങനെ ഒരു നബി ഞങ്ങളിലേക്ക് വരാനുണ്ട് എന്ന് മേന്മ പറഞ്ഞിരുന്ന യഹൂദന്മാർ അവരവരുടെ തനി സ്വഭാവം പുറത്തേക്കെടുത്തു. മുശരിക്കുകളോട് അവർ പറഞ്ഞു, ബൽ ദീനുക്കും ഖൈറും മിൻ ദീനി, എന്താണ് സംശയം, നിങ്ങളുടെ ദീനാണ് മുഹമ്മദിന്റെ ദീനിനേക്കാൾ നല്ലത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് ആയത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, അലം തറ ഇലല്ലദീന ഊതൂ നസീബം മിനൽ കിതാബ്, വേദക്കാരിൽപ്പെട്ട ഒരു വിഭാഗം, അള്ളാഹുവിന്റെ വേദഗ്രന്ഥം നൽകപ്പെട്ട ഒരു വിഭാഗം അവരെ നീ കാണുന്നില്ലേ? യുഗ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്, അവരത് ജിബ്തിൽ വിശ്വസിക്കുന്നു, മാരണത്തിൽ വിശ്വസിക്കുന്നു, മാരണം നടത്തുന്നതിൽ തെറ്റില്ല, സിഹ്ർ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നവർ വിശ്വസിക്കുന്നു. വത്താഗൂത്ത്, അള്ളാഹുവിന്റെ വിധിക്ക് എതിരായി അവരിലെ പണ്ഡിത പുരോഹിതന്മാരെ അവരനുസരിക്കുന്നു, ശൈത്താനെ അനുസരിക്കുന്നു. ويقولون للذين كفروا أهؤلاء أهدى من الذين آمنوا سبيلا, കുഫാറുകളായ അല്ലാഹുവിനെ നിഷേധിച്ചു തള്ളിയ, പരലോകമില്ല എന്ന് പറയുന്ന, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന കുഫാറുകൾ, മുശ്രിക്കുകൾ, അവരോട് അവർ പറയുന്നു, ഹാഉല അഹ്ദ മിനൽ ലദീന ആമനു സബീല, നിങ്ങളാണ് മുഅ്മിനീങ്ങളെക്കാൾ നല്ല മാർഗത്തിലുള്ളവർ. എത്ര സത്യമാണ് ഈ പറഞ്ഞ കാര്യം, ജൂതന്മാരെ കുറിച്ച് പറഞ്ഞ കാര്യം എത്ര കൃത്യമാണ്. ഇസ്ലാമിനെതിരെ കക്ഷികളും മതങ്ങളും ആശയങ്ങളും പ്രത്യയ ശാസ്ത്രങ്ങളും എല്ലാം ഒരുമിക്കുന്ന ഈ കാലഘട്ടത്തിൽ അഹ്സാബ് യുദ്ധത്തിന്റെ ഈ ചരിത്രം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് നമുക്ക് കാണാം. വിഗ്രഹത്തെ ആരാധിക്കുന്നവനും മൃഗങ്ങളെ ആരാധിക്കുന്നവനും പറയാൻ പറ്റാത്തതിനെ ആരാധിക്കുന്നവനും, വേദം ലഭിച്ചു എന്ന് അവകാശം പറയുന്നവരും, തൗറാത്തിന്റെ ആളുകളും ഇഞ്ചീലിന്റെ ആളുകളും, ഏകദൈവാരാധകരാണെന്ന് പറയുന്നവരും, ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്നവരും എല്ലാവരും ഇസ്ലാമിനെതിരെ ഒറ്റക്കെട്ടാണ്. ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നതിൽ അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും ഒരുമിച്ചാണ്. അതുകൊണ്ടാണ് മുൻഗാമികളായ പണ്ഡിതന്മാർ മുതലേ അവർ പറഞ്ഞത്, അൽ കുഫ്റു മില്ലത്തുൻ വാഹിദ, ഇസ്ലാമിന് എതിരെയുള്ള മാർഗങ്ങളെല്ലാം തന്നെ അത് ഒരൊറ്റ വഴിയാണ്, എല്ലാവരും ഒരുമിച്ചാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെക്കാൾ മനോഹരമായ സ്വഭാവമുള്ള മറ്റാരുണ്ട്? സഹാബത്ത് അവരെക്കാൾ നീതിമാന്മാരായ മറ്റാരുണ്ട്? ആ സമൂഹത്തെ ചൂണ്ടിക്കൊണ്ട് വ്യഭിചരിക്കുകയും കള്ളുകുടിക്കുകയും വോട്ടിക്കുകയും അനാവശ്യമായി കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും മുസ്ലിമീങ്ങളെ മക്കയിൽ നിന്ന് അന്യായമായി പുറത്താക്കുകയും ചെയ്ത മുശ്രിക്കുകൾ, അവരുടെ മുന്നിൽ വന്നുകൊണ്ടാണ് ജൂതന്മാർ പറയുന്നത്, യഹൂദന്മാർ പറയുന്നത്, മുഅ്മിനീങ്ങളെക്കാൾ നിങ്ങളാണ് നല്ലത്. അല്ലാഹു പറയുകയാണ്, അവരെയാണ് അല്ലാഹു ശപിച്ചിരിക്കുന്നത്. وَمَنْ يَلْعَنِ اللَّهُ فَلَنْ تَجِدَ لَهُ نَصِيرًا, ആരെയെങ്കിലും അല്ലാഹു ശപിച്ചാൽ അവനെ സഹായിക്കാൻ ഒരാളെയും നീ കണ്ടെത്തുകയില്ല. അപ്പോൾ സഹോദരങ്ങളെ, യഹൂദന്മാർ അവരാണ് യുദ്ധത്തിന് കോപ്പുകൂട്ടിയത്. ഖുറൈശികൾ ഇത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി, അവർ യഹൂദന്മാരോടൊപ്പം ചേർന്ന് മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം നയിക്കാനുള്ള തീരുമാനമെടുത്തു. ജൂതന്മാർ അവിടെയും നിർത്തിയില്ല, അവർ ഖത്ഫാൻ ഗോത്രത്തിലേക്ക് ചെന്നു. വലിയ സംഘം ആളുകളുള്ള ഖത്ഫാൻ ഗോത്രത്തിൽ ചെന്ന് അവർ അവിടെയും ഇതേ കാര്യം തന്നെ അവതരിപ്പിച്ചു. ഖത്ഫാൻകാർ അവരോട് പറഞ്ഞു, ഖുറൈശികൾ മക്കക്കാർ നമ്മോടൊപ്പമുണ്ട്, നിങ്ങളും ഉണ്ടാകണം, ഞങ്ങളും നിങ്ങളുടെ ഒപ്പം വരും, അറബികൾ ഒന്നടങ്കം മുഹമ്മദിനെതിരെ ഒറ്റയടിക്ക് ഒരു ശ്രമം നടത്തിയാൽ മുഹമ്മദിനെയും കൂട്ടരെയും സല്ലല്ലാഹു അലൈഹി വസല്ലം വേരോടുകൂടി നമുക്കിനി പിഴുതെറിയാം. അങ്ങനെയാണ് അഹ്സാബ് യുദ്ധത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. അങ്ങനെ ഖുറൈശികൾ അവർ മക്കയിൽ നിന്ന് പുറപ്പെട്ടു. വലിയ സൈന്യമാണ് അവരോടൊപ്പമുള്ളത്. 300 വരുന്ന കുതിരകളുണ്ട്, 1500 വരുന്ന ഒട്ടകങ്ങൾ ഖുറൈശികൾക്ക് മാത്രമുണ്ട്. വലിയ സൈന്യമാണ്. ഗത്ഫാൻകാരുടെ സൈന്യവും അതുപോലെ തന്നെ, യഹൂദരുടെ സൈന്യങ്ങളും അതുപോലെ തന്നെ, അറബികളിൽപ്പെട്ട മറ്റു ചില ഗോത്രങ്ങളും ഇതുപോലെ അവരോടൊപ്പമുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ മദീനക്കെതിരെ യുദ്ധത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അവർ മുഴുവൻ അവരുടെ അംഗസംഖ്യ എല്ലാവരെയും കൂട്ടിച്ചേർത്താൽ 10,000 വരുമായിരുന്നു. 10,000 വരുന്ന സൈന്യമാണ് മദീനക്കെതിരെ യുദ്ധത്തിനായി പുറപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിൽ ഈ വാർത്തയെത്തി. മക്കയിൽ നിന്ന് പുറപ്പെട്ട ഖുസാഅ ഗോത്രത്തിൽപ്പെട്ട കുറച്ചാളുകൾ മദീനയിലേക്ക് റസൂലുള്ളയുടെ അരികിൽ വന്ന് വിവരമറിയിച്ചു. നബിയെ, ഇതാ ഇങ്ങനെ മക്കയിൽ നിന്ന് മുശ്രിക്കുകളും ഖത്ഫാൻ ഗോത്രക്കാരും യഹൂദന്മാരും അവരിതാ നിങ്ങൾക്കെതിരെ യുദ്ധത്തിന് പടക്കോപ്പ് കൂട്ടിയിരിക്കുന്നു. അവർ മദീനക്കെതിരെ ഒരുമിച്ച് യുദ്ധം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എല്ലാ യുദ്ധങ്ങളിലും ചെയ്യാറുള്ളതുപോലെ സഹാബികളെ വിളിച്ചുകൂട്ടി അവരുമായി കൂടിയാലോചിച്ചു, അവരെ വാർത്ത അറിയിച്ചു. പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. ആ ഇടക്ക് മുസ്ലിമായ സഹാബിമാരിൽപ്പെട്ട പേർഷ്യക്കാരനായ ഒരു സഹാബി അവിടെയുണ്ട്, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ പേർഷ്യക്കാർ, ഞങ്ങൾക്കെതിരെ ആരെങ്കിലും യുദ്ധത്തിന് പുറപ്പെട്ടു വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ സ്വീകരിക്കാറുള്ള ഒരു തന്ത്രമുണ്ട്. ഞങ്ങൾ അവരുടെ സൈന്യത്തെ തടുത്തു നിർത്തുന്നതിനു വേണ്ടി കിടങ്ങുകുടിക്കാറുണ്ട്. അറബികൾക്ക് അന്നുവരെ പരിചയമില്ലാത്ത യുദ്ധരീതിയാണത്. അന്നുവരെ അവരങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കു മുൻപിൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കിടങ്ങുകുടിക്കുക എന്ന പുതിയ ഒരു വഴി പറഞ്ഞു കൊടുത്തു. മദീനയാകട്ടെ കിടങ്ങുകുടിക്കാൻ ഏറ്റവും യോജിച്ച സ്ഥലമാണ്. മദീനയുടെ പ്രത്യേകത അതിന്റെ പല ഭാഗങ്ങളും ചുറ്റപ്പെട്ടിരിക്കുന്നത് പർവ്വതങ്ങൾ കൊണ്ടാണ്. ധാരാളം സ്ഥലങ്ങളിൽ മലകളാണ്. മറ്റു ചില സ്ഥലങ്ങളിലാകട്ടെ ഈന്തപ്പനകൾ നിറഞ്ഞ പ്രദേശങ്ങളാണ്. അങ്ങനെ അതിൽ കൂടെ ഒരു സൈന്യത്തിന് കയറി വരാൻ പറ്റില്ല. ഈന്തപ്പനകൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളാണ് ചിലയിടങ്ങൾ. മറ്റു ചില സ്ഥലങ്ങളിലാകട്ടെ വീടുകളാണ്, അടുത്തടുത്ത് വീടുകളാണ്. അതിനിടയിലൂടെയും ഒരു സൈന്യത്തിന് മാർച്ച് ചെയ്തു വരാൻ സാധിക്കുകയില്ല. പിന്നെയുള്ളത് കുറച്ച് കല്ലുകൾ പരന്ന് ഉരുളൻ കല്ലുകൾ കിടക്കുന്ന ഒരു തുറസ്സായ കുറച്ച് സ്ഥലം മാത്രമാണ്. അവിടെ ഒരു കിടങ്ങങ്ങ് കുഴിച്ചാൽ 10,000 വരുന്ന ഒരു സൈന്യത്തിന് ഒന്നടങ്കം മദീനയിലേക്ക് കയറി വരാൻ സാധിക്കാത്ത രൂപത്തിൽ ഒരു തടസ്സം സൃഷ്ടിക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തീരുമാനം അത് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ മദീനയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് അവർക്ക് പ്രവേശിക്കാൻ കഴിയുന്ന വഴിയിൽ തന്നെ വലിയ ഒരു കിടങ്ങുകുടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് കൽപ്പന നൽകി. അങ്ങനെ മുസ്ലിമീങ്ങൾ സഹാബിമാർ അവരേതാണ്ട് 3,000 പേർ വരുമായിരുന്നു എന്നാണ്. അന്ന് മദീനയിൽ ഉണ്ടായിരുന്ന പുരുഷന്മാരായ മുസ്ലിമീങ്ങളുടെ ഏതാണ്ട് എണ്ണം ഈ പറഞ്ഞ 3,000 ആളുകളാണ്. 3,000 വരുന്ന മുസ്ലിമീങ്ങളിൽപ്പെട്ട സഹാബിമാർ പുരുഷന്മാർ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഖന്ദഖ് കുഴിക്കുന്നതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ആ സമയം നല്ല തണുപ്പ് നിറഞ്ഞ ശൈത്യകാലമായിരുന്നു. നല്ല കടുത്ത തണുപ്പാണ് മദീനയിൽ. തണുപ്പ് വന്നാൽ നല്ല കടുത്ത തണുപ്പാണ്, ചൂടാണെങ്കിൽ കടുത്ത ചൂടാണ്. നല്ല തണുപ്പുള്ള ആ കാലഘട്ടത്തിലാണ് അഹ്സാബ് യുദ്ധം സംഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും യുദ്ധത്തിനു വേണ്ടി ഖന്ദഖ് കുഴി കുഴിക്കുന്നതിനു വേണ്ടി റസൂലുള്ളയും സഹാബത്തും അവർ തീരുമാനിച്ചിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സഹാബിമാർക്ക് 40 മുഴം എന്ന കണക്ക് വെച്ചുകൊണ്ട് കിടങ്ങു കുഴിക്കാൻ കൽപ്പന നൽകി. റസൂലുള്ളയും അവരോടൊപ്പം കിടങ്ങു കുഴിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളോടൊപ്പം തന്നെ കിടങ്ങു കുഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഖറജ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൽ ഖന്ദഖി, റസൂലുള്ളാ കിടങ്ങു കുഴിക്കുന്നതിനു വേണ്ടി സഹാബികളോടൊപ്പം പുറത്തിറങ്ങി. മുഹാജിറുകളും അൻസ്വാറുകളും തണുത്ത ഒരു രാവിലെ കിടങ്ങിങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹ് നിസ്കരിച്ചാൽ തണുത്ത പകലുകളിൽ അവർ കിടങ്ങു കുഴിക്കാൻ വേണ്ടി രാവിലെ അതിന്റെ സ്ഥലത്തേക്ക് വരും. അങ്ങനെ അവർ കിടങ്ങു കുഴിക്കാൻ, വൈകുന്നേരമായാൽ അവർ വീട്ടിലേക്ക് തിരിച്ചു പോകും. രാവിലെ തുടങ്ങുന്ന പണിയാണ്, വൈകുന്നേരം വരെ ഈ പണിയിൽ അവർ തുടർന്ന് തുടർച്ചയായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലം യകുല്ലഹും അബീദുൻ യഅമലൂന ദാലിക ലഹും, ആ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി പണിയെടുക്കാൻ വേലക്കാരില്ല, അടിമകളില്ല, അവർ സ്വയം വന്ന് പണിയെടുക്കുകയാണ്. സഹാബികളിലെ നേതാക്കന്മാർ ആ കൂട്ടത്തിലുണ്ട്. അബൂബക്കറും ഉമറുമുണ്ട്, ഉസ്മാനും അലിയുമുണ്ട്, സഹാബികളിലെ പ്രമുഖന്മാരെല്ലാമുണ്ട്. എന്തിനാ അവരുടെ നേതാവായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബിമാർ അവർ പ്രയാസത്തിലാണ് കിടങ്ങുകുടിക്കുന്നത് എന്ന് കണ്ടപ്പോൾ, അവരുടെ വിശപ്പും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടും കണ്ടപ്പോൾ, അവർക്ക് ആവേശം നൽകുന്നതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുക്കൽ ചെന്ന് പാട്ടുപാടുകയാണ്. റസൂലുള്ള അവർക്കരികിൽ നിന്ന് കവിത പാടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നൽ ഐഷ ഐഷൽ ഐഷുൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നൽ ഐഷ ഐഷുൽ ആഖിറ, അല്ലാഹുവേ ജീവിതം എന്നാൽ പരലോകത്തെ ജീവിതമാണ്. ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ, അല്ലാഹുവേ അൻസാറുകൾക്കും മുഹാജിറുകൾക്കും നീ പുറത്തു കൊടുക്കണം. നബി ഒരു പാട്ട് പാടുന്നത് പോലെ, കവിത പാടുന്നത് പോലെ അവിടുന്ന് ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു, അല്ലാഹുമ്മ ഇന്നൽ ഐഷ ഐഷുൽ ആഖിറ, ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. റസൂലുള്ള ഇങ്ങനെ പറഞ്ഞപ്പോൾ സഹാബിമാർ അവരാ പാട്ടിന് ഒരു മറുപടി എന്നോണം, ജോലിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇത്തരം പാട്ടുകൾ താളത്തിനൊപ്പിച്ചു പാടുക എന്നത് പണ്ടു മുതലേ ഉള്ള ശീലങ്ങളിൽ പെട്ടതാണ്. ആളുകൾ പണിയെടുക്കുമ്പോൾ നിങ്ങൾ കാണാറുണ്ടായിരിക്കും, അവർ പാട്ടുപാടും പണിയുടെ ക്ഷീണം മറക്കുന്നതിന് വേണ്ടി. അപ്പോൾ അൻസാറുകൾ മുഹാജിറുകൾ അവർ തിരിച്ചുപാടി, നഹ്നുല്ലദീന ബായഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖീന അബദ, മുഹമ്മദ് എന്ന റസൂലിന് ബൈഅത്ത് ചെയ്തവരാണ് ഞങ്ങൾ. എന്തിനാണ് ഞങ്ങൾ ബൈഅത്ത് ചെയ്തിരിക്കുന്നത്? അലൽ ജിഹാദി മാ ബഖീന അബദ, ഈ റസൂലിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് മരിക്കുന്നത് വരെ യുദ്ധം ചെയ്യും എന്ന് ബൈഅത്ത് ചെയ്തവരാണ് ഞങ്ങൾ എന്നർത്ഥം വരുന്ന ഒരു കവിത മുഹാജിറുകളും അൻസാറുകളും പാടാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് അൽബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ള അവിടുന്ന് ഖന്ദഖ് കുഴിക്കുമായിരുന്നു. വറഅയ്തുഹു യൻഖുലു മിൻ തുറാബിൽ ഖന്ദഖി ഹത്താ വാറാ അന്നി തുറാബു ജിൽദത ബത്നി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചിലപ്പോൾ കുഴി കുഴിക്കുന്നുണ്ട്, മറ്റു ചിലപ്പോൾ അവിടുന്ന് മണ്ണ് അതിങ്ങനെ വഹിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ബറാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളയെ ഞാൻ നോക്കിയപ്പോൾ അവിടുത്തെ വയറ് അത് മണ്ണ് പുരണ്ട് അവിടുത്തെ ശരീരത്തിലെ തൊലി കാണാതെയായിട്ടുണ്ട്, അവിടുത്തെ ശരീരം മുഴുവൻ മണ്ണിൽ കുളിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ശക്തമായി സഹാബികളോടൊപ്പം നിന്ന് പണിയെടുക്കുകയാണ്. റസൂലുള്ള ആ സന്ദർഭത്തിൽ മണ്ണിങ്ങനെ ചുമക്കുന്ന സമയത്ത് ബറാഅ റളിയല്ലാഹു അൻഹു പറയാൻ അവിടുന്ന് പാടുന്നുണ്ടായിരുന്നു, അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന, അല്ലാഹുമ്മ അല്ലാഹുവേ ലൗലാ അൻത, നീയില്ലായിരുന്നെങ്കിൽ മാ തസദ്ദഖ്ന വലാ സല്ലൈന, ഞങ്ങൾ സദഖ നൽകില്ലായിരുന്നു, ഞങ്ങൾ ദാനം ചെയ്യില്ലായിരുന്നു, വലാ സല്ലൈന ഞങ്ങൾ നിസ്കരിക്കില്ലായിരുന്നു. നീ ഉണ്ടായിരുന്നത്, നീ ഇല്ലായിരുന്നെങ്കിൽ നബി അല്ലാഹുവേ നിസ്കാരമില്ല, സദഖയില്ല, എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത്? നിരീശ്വരവാദികളോട് ചോദിക്കാറുള്ള ചോദ്യമാണത്, എന്തിനാണ് നന്മ, എന്തിനാണ് തിന്മ ചെയ്യാതിരിക്കുന്നത്? ഒരർത്ഥമല്ലോ, അല്ലാഹു ഇല്ലെങ്കിൽ പിന്നെന്തിനാണ് ജീവിക്കുന്നത്? ഒരു അർത്ഥമില്ല അതിന്. റസൂലുള്ള പാടൻ, അല്ലാഹുമ്മ ലൗലാ അൻത, അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈന, അല്ലാഹുവേ നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ സന്മാർഗത്തിലാകില്ലായിരുന്നു, വലാ തസദ്ദഖ്ന വലാ സല്ലൈന,
ഞങ്ങൾ ദാനം നൽകുകയോ നിസ്കരിക്കുകയോ ചെയ്യില്ലായിരുന്നു. ഫഅൻസിലൻ സകീനതൻ അലൈന, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മേൽ സമാധാനം ഇറക്കണം. വസബ്ബിതിൽ അഖ്ദാമ ഇല്ലാഖൈന, നാളെ യുദ്ധത്തിൽ മുശ്രിക്കീങ്ങളുമായി പടവെട്ടുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ കാലുകളെ നീ ഉറപ്പിച്ചു നിർത്തണം. ഇന്നൽ ഉലാ ഖദ് ബഗവ അലൈന വഇൻ അറാദു ഫിത്നതൻ അബൈന, അല്ലാഹുവേ ഇതാ ഈ നാട്ടുകാർ, ഈ സമൂഹം, ഈ വരാനിരിക്കുന്ന സൈന്യം, അവരിതാ ഞങ്ങൾക്കെതിരെ അതിക്രമവുമായി പുറപ്പെട്ടിരിക്കുകയാണ്. വഇൻ അറാദു ഫിത്നതൻ അബൈന, അവർ ഞങ്ങളോട് നീയല്ലാത്തവരെ ആരാധിക്കാൻ വേണ്ടി കൽപ്പിച്ചാൽ, അബൈന ഞങ്ങളതൊരിക്കലും സമ്മതിച്ചു നൽകുകയില്ല. നോക്കൂ നിങ്ങൾ,